2024 ഒക്ടോബർ 13 ഞായറാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൻ്റെ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മോഹൻലാൽ അഭിമുഖം, ജീവിതം എന്ന വിസ്മയം 5, മലയാള സിനിമയുടെ ഒരു മ്യൂസിയം ചെയ്യണം. വി എസ് രാജേഷ് എഴുതുന്നു, പണ്ട് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ഓടി വരുന്ന സ്ഥലമായിരുന്നു തിരുവനന്തപുരം. അശോക് കുമാർ സംവിധാനം ചെയ്ത തിരുനോട്ടമാണ് മോഹൻലാൽ ആദ്യം അഭിനയിച്ച ചിത്രമെങ്കിലും ഫാസിൽ സംവിധാനം ചെയ്ത് നവോദിയ നിർമ്മിച്ച മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആണ് വഴിത്തിരിവായത്. ഇപ്പോൾ നടന്റെ വിപുലമായ അനുഭവ സമ്പത്തുമായി മോഹൻലാൽ ബറോസ് എന്ന ചിത്രം സംവിധാനം ചെയ്തു. അതൊരു ഇന്റർനാഷണൽ സിനിമയാകും. മോഹൻലാലുമായുള്ള അഭിമുഖം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. ആദ്യം സൂചിപ്പിച്ചതുപോലെ അതീവ ഹൃദ്യമായിരുന്നു. മോഹൻലാലുമായുള്ള ദീർഘ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ചുവടെ. ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു വിശ്രമം വന്നു. വലിയ സങ്കടമാണ്. ഞാനും അമ്പിളിച്ചേട്ടനുമായി ചെയ്ത എത്രയോ കഥാപാത്രങ്ങൾ, ടോം ആൻഡ് ജെറി പോലെയാണ് ഞങ്ങൾ പല സിനിമകളിലും അഭിനയിച്ചത്. ഈയിടെ ഒരു ചടങ്ങിന് അദ്ദേഹം വന്നിരുന്നു, വേറൊരു ആളായി മാറിപ്പോയി. വേണു നാഗവിളി, ജെം ഓഫ് എ മാൻ, ഇവരൊക്കെ പോയതിന്റെ ശൂന്യത പറഞ്ഞറിയിക്കാനാവില്ല. തിരുവനന്തപുരത്ത് വരുമ്പോഴാണ് അതൊക്കെ വല്ലാതെ ഫീൽ ചെയ്യുന്നത്. ലോഹിതദാസ്, അമ്മയുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗിനിടെയാണ് അദ്ദേഹം നമ്മളെ പെട്ടെന്ന് വിട്ടുപോയത്. സ്ക്രിപ്റ്റിങ്ങിലൊക്കെ വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഹിസ് ഹൈനത് അബ്ദുള്ള, കിരീടം, ഭരതം, കമലദളം, ധനം തുടങ്ങി എത്രയോ സിനിമകൾ ഞാൻ ചെയ്തു. പുതിയ ആൾക്കാരുടെ കാര്യം നേരത്തെ ചോദിച്ചല്ലോ, ഇവരുടെയൊക്കെ അഭാവമാണ് ഇതുപോലുള്ള ആൾക്കാർ വരണം, എന്നാലേ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാകുകയുള്ളൂ. ദീർഘകാലമായി തുടരുന്ന സൗഹൃദങ്ങളുള്ള ആളാണ് താങ്കൾ. ശ്രീനിവാസനുമായുള്ള സൗഹൃദത്തിന് എന്തെങ്കിലും ഉലച്ചിൽ സംഭവിച്ചോ? എനിക്കൊരു ഉലച്ചിലും സംഭവിച്ചിട്ടില്ല, അദ്ദേഹത്തിനും ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് കണ്ടപ്പോഴും ഞങ്ങൾ സംസാരിച്ചു. ഇനി ഒരുമിച്ചൊരു സിനിമ. ഒരുമിച്ച് ഞങ്ങളൊരു സിനിമ ചെയ്യാൻ തയ്യാറായതാണ്. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ, ഇപ്പോൾ പറയാമല്ലോ. അതിൽ മുഖ്യ കഥാപാത്രങ്ങളുടെ വയസ്സായ ഭാഗം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാനിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മകൻ വിനീത് അതിന് വലിയ താല്പര്യം എടുത്തിരുന്നു. എന്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പ്രയാസമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫിസിക്കലായിട്ട് അതിന് ശ്രീനിക്ക് പറ്റാതായി. ആക്ടറിന് ആരോഗ്യം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആരോഗ്യമുണ്ടെങ്കിൽ 100 വയസ്സായാലും അഭിനയിക്കാം. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഈ പ്രായത്തിലും അഭിനയിക്കുന്നതിനോടൊപ്പം ഡയറക്റ്റും ചെയ്യുന്നില്ലേ? പക്ഷേ ഞാൻ ശ്രീനിവാസനെ എല്ലാ ദിവസവും വിളിക്കുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യവും അന്വേഷിക്കാറുണ്ട്. പ്രിയദർശനുമായും സത്യൻ അന്തിക്കാടുമായും അദ്ദേഹത്തിൻ്റെ മകനുമായൊക്കെ സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ മക്കൾ എപ്പോഴും വീട്ടിൽ വരുന്ന കുട്ടികളാണ്. എനിക്ക് അദ്ദേഹത്തോട് ഒരു തരത്തിലുള്ള നീരസവുമില്ല. എന്തിനാണ് നീരസം കൊണ്ടു നടക്കുന്നത്? നീരസം കൊണ്ടു നടന്നാൽ നമുക്കാണ് ബുദ്ധിമുട്ട് ഉണ്ടാവുക. എം പി സനിൽകുമാർ, നമ്മുടെ ജീവിതത്തിൽ ചില ആൾക്കാരൊക്കെ എന്താ പറയേണ്ടത്, നമ്മുടെ അമ്മ, ഭാര്യ, സഹോദരൻ ഒക്കെ കിട്ടുന്നതുപോലെ എൻ്റെ സഹോദരനെ പോലെ കണക്കാക്കാവുന്ന ഒരാളാണ്. എന്നെയും അതുപോലെ കണക്കാക്കുന്നയാൾ എൻ്റെ ഓഡിറ്റർ കൂടിയാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒപ്പം നിൽക്കുന്ന ആളാണ്. ഒപ്പം നിൽക്കുന്നുവെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നുവെന്നല്ല, ശരിയായ കാര്യത്തിന് മാത്രം. നമ്മളിൽ ഒരു വീഴ്ച വന്നാൽ അത് വീഴ്ചയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നയാളാണല്ലോ സുഹൃത്ത്. ഭാര്യ സുചിത്ര സിനിമ കണ്ട് അഭിപ്രായം പറയുമോ? അഭിപ്രായം പറയും. മോശം സിനിമയാണെങ്കിൽ മോശമെന്നും ഇഷ്ടമായില്ലെന്നും പറയാൻ അവർക്ക് മടിയൊന്നുമില്ല. കൂടുതലും അവർ ഫാമിലി ഓറിയൻറ്റഡാണ്. കുട്ടികളുടെ കാര്യമൊക്കെയാണ്. നമ്മുടെ സിനിമാ ജീവിതത്തിൽ ഒരു ട്രബിളും തരാത്തയാളാണ്. ഒരുപാട് ട്രബിളാണല്ലോ സിനിമ, അതിൻ്റെ കൂടെ ഒരു ട്രബിൾ തരാത്തയാളാണ്. പ്രണവ് അഭിനയിച്ചിട്ട് നന്നായോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചോദിക്കാറില്ല. അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കുന്നതൊക്കെ തന്നെ വലിയ മടിയായിരുന്നു. അവർ വേറൊരു തലത്തിൽ സഞ്ചരിക്കുന്നവരാണ്. ആ പ്രായത്തിൽ അങ്ങനെയൊക്കെ തോന്നിയിരുന്ന ഒരാളാണ് ഞാൻ. അത് അപ്പു ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഒരുപാട് സിനിമകൾ വരുന്ന സമയം വെറുതെ കളയണോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ വെറുതെ ഇരിക്കുകയല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന്. ഒരു നോവൽ എഴുതുന്നു, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു. നമ്മൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ നടക്കുകയാണെന്ന്. അങ്ങനെയല്ല. വളരെ അടുത്ത കാലത്ത് പാരീസിൽ നിന്ന് സ്പെയിൻ വരെ 1000 കിലോമീറ്റർ തനിച്ച് നടന്നു. കമീനോ വാക്ക്, സ്പിരിച്വൽ വാക്കാണ്. തനിച്ച് നടക്കുക എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. എനിക്കിനി പോയി നടക്കാൻ പറ്റില്ലല്ലോ, ആഗ്രഹമുണ്ട്. ആ ട്രാവലിൽ അയാൾ എന്താണ് അച്ചീവ് ചെയ്തതെന്ന് അയാൾക്കേ അറിയൂ. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാം, താമസിക്കാൻ സൗകര്യമുണ്ടാകില്ല, വഴിയിൽ കിടക്കാം, ടെൻറ്റിൽ കിടക്കാം, പള്ളിയുടെ വരാന്തയിൽ കിടക്കാം. അങ്ങനെ ഒരു അനുഭവമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇവിടെയില്ല, ജർമ്മനിയിലാണ്. അതൊരു ഡിഫറെൻറ്റ് വേൾഡാണ്. അവർ എൻജോയ് ചെയ്യുന്നു. നമ്മൾ എന്തിനാണ് അവർ സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്? അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അഭിനയിക്കട്ടെ എന്നല്ലേ പറയാൻ പറ്റൂ. മകൾ വിസ്മയ കവിത എഴുതിയിരുന്നോ? ഒരു പുസ്തകവും ഇറങ്ങിയിരുന്നു, പുതുതായി എന്തെങ്കിലും. ആ പുസ്തകം ഇറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നന്നായി പടം വരയ്ക്കുന്ന ആളാണ്. ഇപ്പോൾ ആ കുട്ടി മൊയ്തായി എന്നൊരു മാർഷൽ ആർട്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് പണ്ട് എഴുത്തും പടം വരയുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും ഇടയ്ക്ക് പടം വരയ്ക്കും. നമ്മളൊക്കെ അങ്ങനെ ട്രെൻഡായ ആൾക്കാരൊന്നുമല്ലല്ലോ. നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നുവെന്നേ ഉള്ളൂ. പാട്ട് പഠിക്കുന്നുണ്ടോ? പാടാനുള്ള ഒരു കഴിവും ദൈവം തന്നിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മ നന്നായിട്ട് പാടുമായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. പഠിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്ക് പാട്ട് പഠിക്കുക, അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടുകൾ ഉണ്ടാകുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊന്നും അങ്ങനെ ആ സമയത്തില്ല. നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പാടിപ്പോകുന്നയാളാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ചിത്രങ്ങളടക്കം ഒരുപാട് കളക്ഷൻസ് ഉള്ളയാളാണ്. നമ്പൂതിരി സാറിൻ്റെ 150 ചിത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഞാനതെല്ലാം നന്നായി ഫ്രെയിം ചെയ്ത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അല്ലാതെയും ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ട്. എനിക്ക് അതെല്ലാം വലിയ മ്യൂസിയമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ മാത്രമല്ല മലയാള സിനിമയുടെ ഒരു മ്യൂസിയം ചെയ്യണമെന്ന ആഗ്രഹം ഇവരുടെ കസ്റ്റോഡിയൻ എന്നേ ഞാൻ പറയൂ. ഇത്തരം കാര്യങ്ങൾ ഒരു ട്രാവലിലൂടെയാണ് ഓരോരുത്തരുടെയും കൈകളിൽ എത്തുക. നാളെ ഇത് വേറൊരാളിൻ്റെ കൈകളിലേക്ക് പോകാം, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിൽ വലിയ താല്പര്യം ഉണ്ടാകണം. എന്തായാലും എനിക്ക് അതിനോട് താല്പര്യമുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ ഒരുപക്ഷെ ബിഗ്ഗസ്റ്റ് പെയിൻറിങ്, ബിഗ്ഗസ്റ്റ് സ്റ്റാച്യു ഉണ്ടാകാം. അതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്. അതെങ്കിലും പോകാതെ എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹം. അടുത്ത കാലത്ത് തന്നെ അത് ചെയ്യണം. മലയാള സിനിമയ്ക്ക് പോലും അങ്ങനെയൊരു ഡോക്യുമെൻറ്റേഷൻ ഇല്ല. നമ്മൾ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ട് പോകണം. നല്ല രീതിയിൽ ചെയ്യാവുന്ന കാര്യമാണെന്ന് തോന്നി നല്ലൊരു സ്ഥലത്ത് തുടങ്ങണം. മറ്റുള്ളവരോട് പെരുമാറുന്ന കാര്യം പറഞ്ഞു. നമ്മളെക്കുറിച്ച് ഒരാൾ പറയുന്നതിൽ നല്ല കാര്യം എടുക്കുക, മോശം കാര്യം പറയുന്നയാളെ തള്ളുകയെന്നല്ലേ. ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പോഴും. എന്താ ചെയ്യുക, ഒരു പ്രൊഫഷണൽ ഹസാർഡ് എന്നാണ് പറയുക. തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ: മോഡൽ സ്കൂള്, MG കോളേജ്, ഹോഫി ഹൗസ് എല്ലാം നല്ല ഓർമ്മകളാണ്. എൻ്റെ അമ്മ എറണാകുളത്ത് വന്നിട്ട് 8 സുഖമില്ല. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരിക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. ഇവിടെ വരുമ്പോൾ വലിയ സങ്കടം തോന്നും. ഇവിടെ വന്നിട്ട് ഞാനൊരു ഹോട്ടലിൽ താമസിക്കുകയല്ലേ. മുടവൻ മുകളിലെ വീട്ടിൽ നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസവും രാവിലെ ഞാൻ അവിടെ പോയി. സനൽകുമാർ പ്രഭാത ഭക്ഷണമൊക്കെ വാങ്ങി. ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. എൻ്റെ അച്ഛനും സഹോദരനും അവിടെയായിരുന്നല്ലോ. അവരൊക്കെ ഓർത്തു തൊഴുതു. അമ്മ അവിടെ ഇല്ലെന്ന് പറയുന്നത് വലിയ സങ്കടമാണ്. പണ്ട് എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ഓടി വരുന്ന സ്ഥലമായിരുന്നു തിരുവനന്തപുരം. ഇവിടെ വരുമ്പോൾ ഇപ്പോഴും മോഡൽ സ്കൂൾ വഴിയൊക്കെ പോയി ഒരു താങ്ക്സ് ഒക്കെ പറയും. ടെറിട്ടോറിയൽ ആർമിക്കായി സമയം വിനിയോഗിക്കുന്നത്. ഞാൻ എല്ലാ വർഷവും പോകുമായിരുന്നു. കോവിഡ് സമയത്ത് പോയില്ല, അവരും വേണ്ടെന്ന് പറഞ്ഞു. 122 TA എന്നാണ് പറയുന്നത്. കേരളത്തിൽ കണ്ണൂരായിരുന്നു, അതിപ്പോൾ കോഴിക്കോട്ടേക്ക് മാറി. മദ്രാസ് റെജിമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ്. ഞാൻ പലപ്പോഴും പോയിരിക്കുന്നത് ജമ്മുവിലാണ്. ജമ്മുവിൻ്റെ ബോർഡറിലൊക്കെ പോകുമായിരുന്നു. അവരുടെ കൂടെ നിൽക്കും, സംസാരിക്കും. എനിക്ക് ഒരു ആർമിയുടെ സൈറ്റ് ഉണ്ട്. അതിൽ ആർമി, എയർഫോഴ്സ്, നേവി ഇതിലൊക്കെ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, ഒഴിവുകൾ ഒക്കെ പോയി നോക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൽ 17 ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ക്യാപ്റ്റൻ ഒക്കെ സല്യൂട്ട് ചെയ്തിട്ട് സാർ നിങ്ങൾ കാരണമാണ് ഞാൻ ആർമിയിൽ വന്നത്, നിങ്ങളുടെ സിനിമ കണ്ടിട്ടാണ് എന്നൊക്കെ പറയും. അങ്ങനെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നു. അവർക്ക് അതാണ് വേണ്ടത്. ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള അവാർഡ് നൽകി സംസാരിക്കുമ്പോൾ മോഹൻലാലിനോട് കേരളം കടപ്പെട്ടിരിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാടിനു വേണ്ടി ചെയ്യണ്ടേ? അതാണ് ചെയ്യുന്നത്. അതൊന്നും ആരോടും പറയാറില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പറയുകയാണ്. കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ പോകാൻ പറ്റാത്ത എത്രയോ സ്ഥലങ്ങൾ, ഊരുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തത് വിശ്വശാന്തിയിലുള്ള കുട്ടികളാണ്. അച്ഛൻ്റെയും അമ്മയുടെയും പേരിലുള്ള ഫൗണ്ടേഷനാണ് വിശ്വശാന്തി. ഭക്ഷണവും വസ്ത്രവും നൽകുക, അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അവർക്കൊക്കെ ജോലി കിട്ടുന്നുമുണ്ട്. സൊസൈറ്റിക്ക് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം. ചോദിച്ചതിനാൽ പറഞ്ഞതേ ഉള്ളൂ.